السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم والسماء ذات البروج واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود قتل أصحاب الأخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات والأرض والله على كل شيء شهيد إن الذين فتنوا المؤمنين والمؤمنات ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق إن الذين آمنوا وعملوا الصالحات لهم جنات تجري من تحتها الأنهار ذلك الفوز الكبير إن آيات كترجمه
ഈ വചനങ്ങളുടെ അർത്ഥം ഇപ്രകാരമാണ്: രാശികളുള്ള ആകാശത്ത് കൊണ്ട് സത്യം, വാഗ്ദത്തം ചെയ്യപ്പെട്ട നാളിനെ കൊണ്ടും സാക്ഷിയെ കൊണ്ടും സാക്ഷ്യം വഹിക്കപ്പെടുന്ന ആളെ കൊണ്ടും സത്യം. കിടങ്ങിന്റെ ഉടമസ്ഥർ ആ വിറകിട്ട് കത്തിക്കപ്പെട്ട അഗ്നിയുടെ ഉടമസ്ഥർ നശിക്കട്ടെ. സത്യവിശ്വാസികളെ കൊണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തികൾക്ക് സാക്ഷികളായും കൊണ്ട് അവർ അതിനരികെ ഇരിക്കുകയായിരുന്നപ്പോൾ പ്രതാപവാൻ സത്യരഹ്നുമായ അള്ളാഹുവിൽ അവർ വിശ്വസിക്കുന്നില്ലാതെ അവർ അവരെ വർത്തിക്കുന്നില്ല. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യമുള്ളവനത്രവൻ അള്ളാഹു സകല കാര്യത്തിനും സാക്ഷിയാകുന്നു. സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും പീഡിപ്പിക്കുകയും എന്നിട്ട് പശ്ചാത്തപിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരോ അവർക്ക് നരകശിക്ഷയുണ്ടാകും. എരിച്ചു കളയുന്ന ശിക്ഷയാണ് അവർക്കുണ്ടാവുക. എന്നാൽ സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാകട്ടെ അവർക്ക് താഴോരത്തുകൂടി അരുവികൊളുകുന്ന ആരാമങ്ങൾ ലഭിക്കുന്നതാണ്. അതത്ര മഹത്തായ വിജയം. ഞാൻ ഓതിയ ഈ ആയത്തുകൾ ഗുജറാൻ വാരയിൽ അഹമ്മദികൾക്കുണ്ടായ അതേ സംഭവമാണ് ചിത്രീകരിക്കുന്നത്. അഹമ്മദിയത്തിനും ഹദ്രത്ത് മസീമുദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യസാക്ഷ്യത്തിനുമുള്ള തെളിവാണിത്. നീതിനിഷ്ഠയുള്ള ഒരു മുസ്ലിമിന് സൂറ ബുറൂജ് വിചിന്തനം ചെയ്യുകയാണെങ്കിൽ അഹമ്മദികളോട് കാണിക്കുന്ന ഈ അക്രമങ്ങൾ പ്രത്യേകിച്ചും തങ്ങളുടെ പണ്ഡിതരും നേതാക്കളും രാഷ്ട്രീയക്കാരും സർക്കാരുമെല്ലാം ജമാഅത്തിനെതിരെ ചെയ്യുന്ന അക്രമങ്ങളുടെ യാഥാർത്ഥ്യം പ്രകടമാകുന്നതാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യത അവർക്ക് ബോധ്യമാകുന്നതാണ്. അക്രമികളും അവരുടെ കൂട്ടാളികളും അഹമ്മദിയത്തിനോട് ചെയ്യുന്ന ഈ അക്രമത്തിൽ അവന് പങ്കുകൊള്ളാനാവില്ല. എന്നാൽ ദൈവത്തിന്റെ വചനങ്ങൾ മനസ്സിലാക്കുന്നതിനും ഒരു ദൈവനിയോഗിതൻ അനിവാര്യമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ പോലും ആഗ്രഹിക്കാത്ത അവസ്ഥയിലാണ് അവർ ഉള്ളത്. അതുകൊണ്ട് തന്നെ അക്രമം വർദ്ധിച്ചു കൊണ്ടുവരികയാണ്. ഈ വചനങ്ങളുടെ ഒരു ചുരുങ്ങിയ വിവരണം ഞാൻ നൽകാം. സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ള ആകാശത്തിലെ നക്ഷത്രക്കൂട്ടങ്ങൾ കൊണ്ടുദ്ദേശിക്കുന്നത് ആകാശത്തിലെ 12 താരങ്ങളാണ്. ഇത് സംബന്ധമായി ജ്യോതിശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട്. ഇവിടെ ഉമാ രൂപത്തിൽ ആത്മീയ നക്ഷത്രങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രധാനമായും ബന്ധപ്പെട്ട് കിടക്കുന്നവയാണവ. അവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 12 മുജദ്ദിദീങ്ങളാണ്. സൂര്യാസ്തമയത്തിന് ശേഷം ഇസ്ലാമിന്റെ വാനത്തിൽ വെളിച്ചം നൽകാനായി തിളങ്ങി നിന്നവർ, അല്ലെങ്കിൽ കുറച്ചു കാലം വെളിച്ചം നൽകിക്കൊണ്ടിരുന്നവർ. ഈ കാലഘട്ടത്തെ സംബന്ധിച്ചുള്ള ഹദീസുകളുണ്ട്. പൌരാണിക പണ്ഡിതരും ഇതിനെപ്പറ്റി പറയാറുണ്ട്. 12 നൂറ്റാണ്ടുകളിൽ 12 പ്രാവശ്യം ഇസ്ലാമിന്റെ അന്ധകാര നിബിഡമായ കാലഘട്ടത്തിൽ പ്രകാശം ചൊരിയാനായി ദൈവം അയച്ചവരെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അള്ളാഹു പറഞ്ഞ യൗമുൽ മൗഊദ്, അതായത് വാഗ്ദത്തം ചെയ്യപ്പെട്ട നാളിനെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു തന്റെ വാഗ്ദാന പ്രകാരം 13 നൂറ്റാണ്ടിൽ ഒരു ദൈവനിയോഗിതനെ അയച്ചപ്പോൾ അദ്ദേഹത്തെ നിഷേധിക്കുന്നു എന്നത് എത്രയും വിചിത്രമാണ്. മുമ്പുള്ളവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത്രമാത്രമാണ്, അതായത് ഓരോ നൂറ്റാണ്ടിന്റെ തലക്കലും മുജദ്ദിദ് വരും. എന്നാൽ ഈ മൗഊദിനെ സംബന്ധിച്ച് അള്ളാഹു പ്രത്യേകമായി പറഞ്ഞിരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിവിധ അടയാളങ്ങൾ വിവരിക്കുകയുണ്ടായിട്ടുണ്ട്. സൂര്യചന്ദ്രഗ്രഹങ്ങളെ സംബന്ധിച്ചും മറ്റുമൊക്കെ പറയുകയുണ്ടായിട്ടുണ്ട്. അവയൊക്കെ പകൽ വെളിച്ചം പോലെ പൂർത്തിയായിട്ടുണ്ട്, പൂർത്തിയായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ അടയാളങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടും അവർ അദ്ദേഹത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. എന്നല്ല, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വാദം പുറപ്പെടുവിച്ച ശേഷം ചിലർ പറയാൻ തുടങ്ങി, ഇന്നും പറയുന്നവരുണ്ട് നമുക്കിനി ഒരു പരിഷ്കർത്താവിന്റെ ആവശ്യമില്ല എന്ന്. കാരണം മൗലവിമാരുടെയും നാമമാത്ര പണ്ഡിതന്മാരുടെയും മെമ്പർഷിപ്പ് നഷ്ടമാകും. അവരുടെ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും യഥാർത്ഥ അവസ്ഥ വെളിച്ചത്ത് വരുന്നതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ആഗമനത്തെ സംബന്ധിച്ച് പറയുന്നു, വളരെ അത്ഭുതകരമായ കാര്യം, ഞാനതിനെ അള്ളാഹുവിന്റെ ഒരു അടയാളമായാണ് കാണുന്നത്. അതായത് ഹിജ്റ വർഷം 1290 തന്നെ ഈ വിനീതന് ദൈവത്തിൽ നിന്നും ദിവ്യഭാഷണം ലഭിച്ചിരുന്നു. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് അങ്ങ് വാഗ്ദത്ത മസീഹാണെന്ന് വാദിച്ചു. ആത്മീയവും ഭൗതികവുമായ എല്ലാ അടയാളങ്ങളും അങ്ങേ പൂർത്തിയായി. ജമാഅത്തിന്റെ സാഹിത്യങ്ങളിൽ അതിന്റെ വിശദാംശങ്ങൾ കാണുന്നതാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങളിലും അതിന് വിശദീകരണങ്ങൾ കാണാം. ഞാനിപ്പോൾ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. എന്നിരുന്നാലും അള്ളാഹുവിന്റെ സഹായങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഇത് വാഗ്ദത്ത മസീഹിന്റെ കാലമാണെന്നാണ്. അള്ളാഹു പറയുന്നു, വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ നാളിൽ, അതായത് മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ, ഇസ്ലാമിന്റെ പുനരുജ്ജീവനം തീർച്ചയായും നടക്കുന്നതാണ് എന്നാണ്. ഇസ്ലാമിന് പുതുജീവൻ ലഭിക്കുന്ന കാലമായിരിക്കും അത്. എന്നാൽ ഇതിനായി വിശ്വാസികൾക്ക്, മസീഹ് മൗഊദ് സ്വലാത്തു വസ്സലാമിൽ വിശ്വസിക്കുന്നവർക്ക് വലിയ ത്യാഗങ്ങൾ നൽകേണ്ടി വരും. പറയുന്നു, ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, അതായത് കിടങ്ങിന്റെ ഉടമസ്ഥർ നശിക്കട്ടെ, അന്നാരിദാത്തിൽ വഖൂദ്, അതായത് അഗ്നിയുടെ ഇന്ധനമുള്ളവർ, ഇദുഹും അലൈഹ ഖൂദ്, അവർ അതിനരികെ ഇരിക്കുകയായിരിക്കും. ശത്രുക്കളുടെ അവസ്ഥയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. എതിർപ്പുകൾ ഇത്തരത്തിലുള്ളതായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീ ആളി കത്തിക്കുന്നവരും അതിനു ചുറ്റുമിരിക്കുന്നവരും ഒക്കെ ഉണ്ടാകും, പക്ഷെ അവരുടെ പര്യവസാനം നന്നായിരിക്കില്ല. അവർ നശിപ്പിക്കപ്പെടുന്നതാണ്. എന്തായാലും വിശ്വാസികൾക്ക് ഒരു ദീർഘകാലം അക്രമങ്ങളും പീഡനങ്ങളും ഭയാനകമായ കാഴ്ചകളും സഹിക്കേണ്ടി വരും. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമും ഇതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ വിജയം നമ്മിൽ നിന്ന് ചിലത് ആവശ്യപ്പെടുന്നുണ്ട്. അത് ദൈവമാർഗത്തിലുള്ള മരണമാണ്. ഇന്ധനങ്ങളോടുകൂടിയ അഗ്നികൾ വളരെയധികം നിനക്കെതിരെ ആളിക്കത്തിക്കപ്പെടുമെന്നാണ് ഈ വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ അഗ്നികളിൽ വീണ്ടും വീണ്ടും ഇന്ധനങ്ങൾ ഇടുന്നതായിരിക്കും. ഈ തീ ആളിക്കത്തിക്കുന്നവർ ചുറ്റും ഇരുന്നുകൊണ്ട് തമാശ കാണുകയായിരിക്കും. ഇത്തരത്തിൽ ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടായിരുന്നവർ കിടങ്ങുകൾ കുഴിക്കുകയും വിശ്വാസികളെ വളഞ്ഞു പിടിച്ച് അഗ്നിക്കിരയാക്കുകയും ചെയ്യുന്നു. എന്നാൽ അല്ലാഹു ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുകയാണ്, അഗ്നിയുടെ കാഠിന്യത്തിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വരും എന്ന്. എന്നാൽ വിശ്വാസികളെ വളഞ്ഞു പിടിച്ച് അഗ്നിക്കിരയാക്കുന്നവർ അവസാനം സ്വയം നശിപ്പിക്കപ്പെടുന്നതാണ്. തീക്ക് ചുറ്റും കാവൽ നിന്നുകൊണ്ട് അതിൽ നിന്നും ആരും രക്ഷപ്പെടരുത് എന്നാണ് അവർ വിചാരിക്കുന്നത്. പാകിസ്ഥാനിൽ നാം കാണുന്നു പോലീസ് പോലും കാഴ്ചക്കാരായി നിന്നുകൊണ്ട് രംഗം കാണുകയാണ്. രക്ഷിക്കാനുള്ള ശ്രമം പോലും അവർ നടത്തുന്നില്ല, മറിച്ച് അതിൽ ഭാഗവക്കാവുകയാണ് ചെയ്യുന്നത്. ഈ തീ ആളിക്കത്തിക്കുന്നവർ പുറത്തുനിന്ന് വീക്ഷിക്കുക മാത്രമല്ല, വിശ്വാസികളെ കത്തിച്ചുകൊണ്ട് അവരതിൽ ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. യദുഹും അലൈഹ ഖൂദ്, ഇത് വെറും പഴയ സംഭവങ്ങളല്ല, ഇത് പ്രവചനം കൂടിയാണ്. വിശ്വാസികളെ എതിരാളികൾ ഇത്തരത്തിലുള്ള അഗ്നികൾ ആളിക്കത്തിക്കുകയും ശേഷം അതിൽ കാവലിക്കുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാം സന്മാർഗത്തിലാണെന്നതിനും വിശ്വാസികളാണെന്നതിനുമുള്ള തെളിവാണിത്. നമ്മുടെ ശത്രുക്കൾ വിശ്വാസികൾക്കെതിരിൽ തീ പടർത്തുന്നവരുടെ കൂട്ടത്തിലാണെന്നതിലേക്കും ഇത് തെളിവാണ്. അതിനു ചുറ്റും വട്ടമിട്ടിരുന്നു കൊണ്ട് ആ തീയിൽ നിന്നും ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കാതിരിക്കുക മാത്രമല്ല, തങ്ങൾ വളരെ നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിച്ച് സന്തോഷിക്കുകയുമാണ് ചെയ്യുന്നത്. ശ്രോതാക്കളെ സംബന്ധിച്ച് ചില വിവരണങ്ങൾ ഞാൻ നൽകുന്നതാണ്, അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇതേപോലെ മുറികൾ അടച്ചു പൂട്ടിയാണ് തീ കൊടുത്തത്. മുറികളിൽ 10-11 സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു. അവരോട് ജനലിലൂടെ പരിഹാസ രൂപേണ കൈവീശി കാണിച്ച് സന്തോഷത്തോടെ മുദ്രാവാക്യം വിളിച്ച് പോവുകയാണ് ഉണ്ടായത്. ഇനി നിങ്ങൾക്ക് രക്ഷയില്ല, ഇതിൽ കുടുങ്ങിയിരിക്കുകയാണ് എന്ന് സൂചിപ്പിക്കാനാണ് അവരങ്ങനെ ചെയ്തത്. ഈ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളിൽ കാണിച്ച അക്രമികളുടെ മുഖങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് ലജ്ജയില്ലായ്മ അതിന്റെ പാരമ്യതയിൽ എത്തിയിരിക്കുന്നുവെന്നാണ്. അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ മുദ്രാവാക്യങ്ങൾ, അവരുടെ സംസാരങ്ങൾ തുടങ്ങിയവ ധ്വനിപ്പിക്കുന്നത് അതാണ്. എന്തായാലും അവരുടെ ശത്രുതയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണിത്. എന്നല്ല, ഈ സംഭവത്തിന് ശേഷം 2 ദിവസം കൊണ്ട് അറിയാൻ സാധിച്ചത് അടുത്തുള്ള പ്രദേശത്തെ ഒരു മൗലവി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരിൽ ഉറപ്പു വാങ്ങിയിരിക്കുകയാണ്. അതായത് ആ പ്രദേശത്തെ അഹമ്മദികളോട് ചെയ്തത് ഒന്നുമല്ല, ഇവിടുത്തെ അഹമ്മദികളോട് അതിലും കൂടുതലായി ചെയ്യുമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യൂ, നിങ്ങൾ എന്നെ ഇക്കാര്യത്തിൽ സഹായിക്കൂ എന്നാണ് ആ മൗലവി പറഞ്ഞത്. നിരപരാധികളായ കുട്ടികളെയും സ്ത്രീകളെയും ഷഹീദാക്കിയിട്ടും അവരതിൽ ലജ്ജിക്കുന്നുവെന്ന് ഈ സംഭവത്തെ കുറിച്ച് പറയാവതല്ല. ഇവരെത്രമാത്രം ലജ്ജയില്ലാത്തവരും പ്രാകൃത സ്വഭാവക്കാരുമാണെന്ന് വെച്ചാൽ ട്വിറ്ററിലൂടെയും ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് അഹമ്മദികളോട് ചെയ്തിട്ടുള്ള അക്രമങ്ങൾ ശരിയാണെന്ന മട്ടിൽ സന്ദേശം അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഇതെല്ലാം നടക്കുന്നത് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും പേരിലാണ്. യദുഹും അലൈഹ ഖൂദ് എന്നതിൽ നിന്ന് അവർ അതിൽ സ്ഥിരമായിരിക്കും എന്നത് പ്രകടമാണ്. ഈ ശിക്ഷ നൽകിക്കൊണ്ടുള്ള ചെയ്തികൾ അവർ നീട്ടിക്കൊണ്ടുപോകുന്നതാണ്. ഖൂദ് എന്നതിന്റെ അർത്ഥം ഇരിക്കുക എന്നതാണ്. സ്ഥിരമായിരിക്കുക എന്ന പ്രയോഗവും ഇതിനുണ്ട്. ആയതിനാൽ ഒരു ദീർഘകാലം വരെ അവർ അത് ചെയ്തുകൊണ്ടേയിരിക്കും. ആയതിനാൽ ഇവരുടെ കളവിന്റെയും കറ്റുകെട്ടിന്റെയും പരമ്പര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു ദീർഘകാലം വരെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യാം. കാരണം എതിർപ്പുകളുടെ പരമ്പര ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ്. അത് പോയി നടന്നുകൊണ്ടിരിക്കുകയുമാണല്ലോ. ഇവർ നമ്മെ കത്തിച്ചു കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനൊരു പരിധിയുണ്ട്. ആ പരിധി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ ചെയ്തികൾ തുടർന്നുകൊണ്ടേ പോയിക്കൊള്ളുക. അവസാനം നിങ്ങൾ തന്നെയായിരിക്കും ഇത് മുഖേന നശിപ്പിക്കപ്പെടുക. സ്വയം ഈ എരിതിയിൽ എറിയപ്പെടുന്നതായിരിക്കും. ഇവരുടെ പണ്ഡിതന്മാർക്കും അറിയാം കളവാണ് ഇവർ പറയുന്നതെന്ന്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാദം ഖണ്ഡിക്കുവാനുള്ള ഒരു തെളിവും ഇവരുടെ പക്കലില്ല. കളവ് പറയലല്ലാതെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദ്ധരണികളെ വികലമാക്കി അവതരിപ്പിക്കലല്ലാതെ മറ്റൊന്നും ഇവരുടെ പക്കലില്ല. എന്നാൽ ശത്രുത അവരെ അന്ധരാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. ഈ തീ ആളി കത്തിക്കുന്നതിൽ അവർ പൊതുജനത്തെയും തങ്ങളുടെ കൂടെ കൂട്ടിയിരിക്കുകയാണ്. വിശ്വാസികളെ കത്തിക്കാൻ യഥാർത്ഥത്തിൽ ഇവർ തീ പടർത്തുമ്പോൾ ചിലപ്പോൾ അവർ അതിൽ വിജയിക്കുമെങ്കിലും ചിലപ്പോൾ പരാജയമടയുകയും ചെയ്യുന്നു. പിന്നീട് അഹമ്മദിയത്തിനെതിരിൽ എതിർപ്പിന്റെ അഗ്നി പടർത്തിക്കൊണ്ടിരിക്കാൻ ഇക്കൂട്ടർ എന്നും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് പാകിസ്ഥാനിലെ ഓരോ തെരുവിലും ഓരോ പട്ടണത്തിലും അഹമ്മദിയ വിരുദ്ധ നോട്ടീസുകൾ പതിപ്പിച്ചിരിക്കുകയാണ്. സർക്കാർ കെട്ടിടങ്ങളിലും ഏതുവരെയെന്നാൽ ഹൈക്കോർട്ടിന്റെ ബിൽഡിംഗുകളിൽ വരെയും അത് ഒട്ടിച്ചിരിക്കുകയാണ്. വളരെ വ്യാജമായ കാര്യങ്ങളാണ് അവർ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ ആരോപിച്ചിരിക്കുന്നത്. ജമാഅത്തിന്റെ വിശ്വാസത്തിന്മേൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്, ഇക്കാര്യത്തിൽ ഇവർ അതിരുകവിഞ്ഞിരിക്കുകയാണ്. ഇത്തരം വ്യാജോക്തികൾ ആരോപിച്ചുകൊണ്ട് ജനങ്ങളെ ഇളക്കിവിടുകയാണ്. ജമാഅത്തിന്റെ അക്കീദകളുമായി പുലബന്ധം പോലുമില്ലാത്ത കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഇവരുടെ ഈ എതിർപ്പുകൾ കാരണം ജമാഅത്തിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അള്ളാഹു നിങ്ങളെ പാഴാക്കി കളയുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾ ദൈവത്തിന്റെ കരങ്ങളാൽ ഭൂമിയിൽ വിതക്കപ്പെട്ട വിത്താണ്. ഈ വിത്ത് വളരുകയും പുഷ്പിക്കുകയും പല ശാഖകളായി തീരുമെന്നും അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ഇതൊരു വലിയ വൃക്ഷമായി തീരുന്നതാണ്. ദൈവത്തിന്റെ വാക്കിൽ വിശ്വസിക്കുകയും ഇടയ്ക്ക് വെച്ചുണ്ടാകുന്ന പരീക്ഷണങ്ങളെ ഭയക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എത്ര ഭാഗ്യവാൻ. തീർച്ചയായും ജമാഅത്ത് അംഗങ്ങൾക്ക് ത്യാഗങ്ങൾ നൽകേണ്ടി വരുന്നതാണ്. എന്നാൽ ജമാഅത്ത് ആകുന്ന ഈ വൃക്ഷം അത് നട്ടത് അള്ളാഹുവാണ്. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരുകയും പുഷ്പിക്കുകയും ഫലം നൽകുകയും ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാ. ഈ അഗ്നി ആളി കത്തിക്കുന്നവർ സ്വയം തന്നെ ആ അഗ്നിയിൽ എരിയുന്നത് കാണുന്നതാണ്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ അവരെ നശിപ്പിക്കാനുള്ള ഏർപ്പാട് അല്ലാഹു ചെയ്യുന്നതാണ്. ഇതൊരു പ്രവചനമാണ്. ഇത് ജമാഅത്തിന് അനുകൂലമായി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്, പൂർത്തിയായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. ഇക്കൂട്ടർ നശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആയതിനാൽ ഈ പ്രവചനവും ഇവരുടെ അക്രമങ്ങളോടൊപ്പം വീണ്ടും വീണ്ടും പുലർന്നുകൊണ്ടിരിക്കുന്നതാണ്. അവർ ഈ അക്രമങ്ങളിൽ നിന്ന് പിന്തിരിയാതെ അത് തുടർന്നുകൊണ്ടേ പോകുന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ കയ്യാൽ നടപ്പെട്ട അഹമ്മദിയത്താകുന്ന ഈ ചെടി അത് വളർന്നുകൊണ്ടേയിരിക്കും ഇൻഷാ അല്ലാഹ്. 125 വർഷത്തെ അഹമ്മദിയ ചരിത്രത്തിൽ നിന്നും അത് നേടിക്കൊണ്ടിരിക്കുന്ന വിജയങ്ങളിൽ നിന്നും ഇത് മനുഷ്യന്റെ പ്രവൃത്തിയല്ല ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന പാഠം അവർ ഉൾക്കൊള്ളേണ്ടതായിരുന്നു. അള്ളാഹുവിന്റെ പ്രവൃത്തികളിൽ ഇടപെട്ടുകൊണ്ട് അതിനെ തടയുകയും ചെയ്തുകൊണ്ട് ഇക്കൂട്ടർ ദൈവത്തിന്റെ ക്രോധമല്ലാതെ മറ്റൊന്നുമല്ല വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. തെറ്റാണ് ഇവർ ചെയ്യുന്നതെന്ന് ഇവർക്കറിയാം. ഖുർആൻ അവരെ അനുകൂലിക്കുന്നില്ലെന്നും അറിയാം. അള്ളാഹുവിന്റെ റസൂലും ഇവരുടെ ഒരു കാര്യത്തിലും അനുകൂലിക്കുന്നില്ല. ഞാൻ മുമ്പ് ഹദ്റത്ത് മസീഹ് മൗഊദ് സലാത്തു വസ്സലാമിന്റെ സഹാബാക്കളുടെ സംഭവങ്ങൾ വിവരിച്ചിട്ടുണ്ടായിരുന്നു. അവയിലും അതുപോലെ തന്നെ ഇന്നും ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജമാഅത്തിൽ പ്രവേശിക്കുന്നവരായിട്ടുണ്ട്. അവരുടെ സംഭവങ്ങളിലും ഞാൻ വിവരിച്ചിട്ടുണ്ട്. ഈ എതിരാളികൾ പറയുന്നത് ഇവരോട് ഖുർആന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കരുത് എന്നാണ്. അതുകൊണ്ട് ഇവർക്ക് ഈസാ നബിയുടെ മരണം വളരെ എളുപ്പത്തിൽ സ്ഥാപിക്കാൻ സാധിക്കും. ഖത്മുൻ നബുവത്തും അവർക്ക് സ്ഥാപിക്കാൻ സാധിക്കുന്നതാണ്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യതയും സ്ഥാപിക്കാൻ കഴിയുന്നതാണ്. മറിച്ച് ഇനി ഇവരോട് പറയാനുള്ളത് ഞങ്ങൾക്കൊന്നും ഇനി കേൾക്കേണ്ട എന്നാണ്. കാരണം അവർക്കറിയാം തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ അടുക്കൽ ഒന്നുമില്ല. ദുർവാശിയും പകവക്കലുമാണ് ഇവരുടെ പക്കലുള്ളത്. ഈ ദുർവാശിയിൽ അവർ അവരുടെ ഇഷ്ടം പോലെ അർത്ഥങ്ങൾ നൽകിയാലും ശരി, തെറ്റായ അധ്യാപനങ്ങളും വീക്ഷണങ്ങളും മൂലം ഇക്കൂട്ടർ പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. അവർ അക്രമം ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും ഭൂരിപക്ഷം തങ്ങളുടെ പക്കലാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഒരു സർക്കാർ ടിവി ചാനലിൽ ഒരു മൗലവി കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടിരുന്നു. അദ്ദേഹം അഹമ്മദികളുടെ പേരെടുത്ത് പറയാതെ പറയുകയുണ്ടായി. അദ്ദേഹം പൊതുജനങ്ങളെ ശാന്തരാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം കൂടുതൽ ഊന്നൽ നൽകിയത് ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷത്തിന്റെ വികാരങ്ങളെ മാനിക്കേണ്ടതാണ് എന്നതിലാണ്. അവർ സ്വയം കൊല്ലുകയും സ്വയം ആരോപണങ്ങൾ ഉന്നയിക്കുകയും സ്വയം നീതിമാനാണെന്ന് ചമയുകയും സ്വയം തന്നെ തീരുമാനങ്ങൾ എടുക്കുകയും സ്വയം തന്നെ ശിക്ഷ നൽകുകയും ചെയ്യുന്നു. എന്തായാലും ഇവരുടെ പക്കൽ തെരുവുകളുടെ പിൻബലം ഉള്ളതുകൊണ്ടും രാഷ്ട്രീയക്കാർ അവരുടെ രാഷ്ട്രീയ താല്പര്യം അഹമ്മദികളെ എതിർക്കുന്നതിലാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടും ഗവൺമെന്റ് ഇവർ പറയുന്നത് ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. അള്ളാഹു ഇവരുടെ പര്യവസാനം എന്താണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് ഇവർക്കറിയില്ല.
അള്ളാഹു
പറയുന്നു, ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി തുമ്മ ലം യതൂബു ഫലഹും അദാബു ജഹന്നമ വലഹും അദാബുൽ ഹരീഖ്. സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും പീഡിപ്പിക്കുകയും എന്നിട്ട് പശ്ചാത്തപിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരോ അവർക്ക് നരകശിക്ഷയുണ്ടാകും. എരിച്ചു കളയുന്ന ശിക്ഷയാണ് അവർക്കുണ്ടാവുക. അള്ളാഹു പറയുന്നു, വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ശിക്ഷ നൽകുകയും നൽകാൻ ശ്രമിക്കുകയും അവർക്കെതിരിൽ തീ ആളിക്കത്തിക്കുകയും അതിനുശേഷം അതിൽ കാവൽ നിൽക്കുകയും ചെയ്യുന്നവർ ഇത്തരക്കാർക്ക് നരകശിക്ഷയാണ് ഉള്ളത്. ഇക്കൂട്ടർ ബാഹ്യമായ തീയാണ് കത്തിക്കുന്നത്. ഗോപ്യമായ തീയും ഇവർ ആളിക്കത്തിക്കുന്നുണ്ട്. ജനങ്ങൾ എല്ലാ വിധത്തിലും വിശ്വാസികളെ ശിക്ഷിക്കാൻ ശ്രമിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അത് പടർത്തുന്നത്. ഇന്നത്തെ ഫിത്നയും ഗോപ്യമായ അഗ്നിയും വ്യാപിപ്പിച്ചിരിക്കുന്നത് നൗദുബില്ല ഞങ്ങൾ അഹമ്മദികൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുന്നില്ല, അന്ത്യപ്രവാചകനെന്ന് വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ അങ്ങയെ നിന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞങ്ങളുടെ ഹൃദയത്തെ മതിച്ചു കളയുന്ന ഒരു വ്യാജ ആരോപണമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദരവും ശ്രേഷ്ഠതയും സ്ഥാപിക്കാനാണ് അഹമ്മദികൾ ലോകത്തിന്റെ കോണുകളോളം പ്രവർത്തന നിരതരായിരിക്കുന്നത്. എവിടെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ ശ്രമമുണ്ടായിട്ടുണ്ടോ, അവിടെ അഹമ്മദിയാണ് അതിന് മറുപടി പറയാൻ ആദ്യം എത്തുന്നത്. ഞങ്ങൾ മരിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാനത്തിന് ക്ഷതമേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു വാക്കുപോലും സഹിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഈ അധ്യാപനങ്ങളാണ് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ ഹൃദയത്തിൽ എന്താണെന്നും ഞങ്ങളുടെ പ്രവൃത്തികൾ എന്താണെന്നും എത്രത്തിലുള്ളതാണ് എന്നും അള്ളാഹുവിന് അറിയാം, അള്ളാഹുവിന് നന്നായി അറിയാം. അതിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. ഒരു കള്ളവാദിയുടെ ജമാഅത്തിന് ഇത്രയൊക്കെ എതിർപ്പുകൾ ഉണ്ടായിട്ടും വിജയങ്ങളുടെ മേൽ വിജയങ്ങൾ നൽകുക എന്നത് അള്ളാഹുവിന്റെ പണിയല്ല. ഈ ജമാഅത്തിന് വിജയം നൽകണമെന്ന് അവൻ അറിയാം. അള്ളാഹു പറയുന്നു, എന്റെ മഹത്വം സ്ഥാപിക്കുന്നതിനും തൗഹീദിന്റെ സംസ്ഥാപനത്തിനും എന്റെ അവസാന നബിയുടെ മാനത്തെയും മഹത്വത്തെയും നിലനിർത്തുന്നതിനും അഹോരാത്രം മുഴുകിയിരിക്കുന്ന വിശ്വാസികളെ ഫിത്നയിൽ അകപ്പെടുത്താനും ബുദ്ധിമുട്ടിക്കാനും അവരെ കത്തിച്ചു കളയാനും അവരുടെ വീടുകളെ കത്തിച്ച് നശിപ്പിക്കാനും വ്യാജമായ കാര്യങ്ങളെ അവരിൽ ആരോപിച്ച് അവരുടെ ഹൃദയങ്ങളെ നൊമ്പരപ്പെടുത്തുന്നവരെയും ഞാൻ വിടില്ല. അവരെ തീർച്ചയായും നരകാഗ്നിയിൽ ഇടുന്നതാണ് അവർ തോബ ചെയ്തിട്ടില്ലെങ്കിൽ. അല്ലാഹു തോബ സ്വീകരിക്കുന്നവനാണ്, മാപ്പാക്കുന്നവനാണ്. എന്നാൽ തോബ ചെയ്യുന്നില്ലെങ്കിൽ ഓർമ്മിച്ചുകൊള്ളുക, ഫലഹും മദാബു ജഹന്നമ വലഹും മദാബുൽ ഹരീഖ്. വിശ്വാസികളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും വീടുകളെയും അവർ കത്തിച്ചതുപോലെ അവർക്കും അത്തരത്തിലുള്ള ശിക്ഷ നൽകപ്പെടുന്നതാണ്. പക്ഷെ അത്തരം അക്രമ പ്രവൃത്തികൾ ചെയ്യുന്നവർക്കുള്ള ശിക്ഷ രണ്ടു വിധമാണ്, ബാഹ്യമായതും ആന്തരികമായതും. എരിച്ചു കളയുന്ന ശിക്ഷയും നരകാഗ്നിയുടെ ശിക്ഷയും ലഭിക്കുന്നതാണ്. നമ്മുടെ ജീവനേക്കാളും പ്രിയങ്കരനായ ആ ഹസ്തിത്വത്തെ സംബന്ധിച്ച് ഇക്കൂട്ടർ നമ്മുടെ മേൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ എരിച്ചു കളയാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഇക്കൂട്ടരുടെ ഹൃദയങ്ങളെ അഹമ്മദികൾ എന്തുകൊണ്ട് വിജയിക്കുന്നു, എന്തുകൊണ്ട് നമ്മുടെ എതിർപ്പുകളെല്ലാം ഉണ്ടായിട്ടും തങ്ങളുടെ വിശ്വാസത്തിൽ അവർ നിലനിൽക്കുന്നു, ഇവരുടെ സ്ത്രീകളും പുരുഷന്മാരും വൃദ്ധരും കുട്ടികളും ഒന്നും നമ്മെ ഭയപ്പെടാത്തതെന്ത്? ഞങ്ങളുടെ അക്രമങ്ങളെ വളരെ ധീരമായി നേരിടുന്നത് എന്തുകൊണ്ട് എന്ന അസൂയാഗ്നി ഏരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുജറാൻ വാലയിലെ നിവാസികൾ 1974 ഫസാദുകളിലും ഒരുപാട് ത്യാഗം വരിച്ചവരാണ്, അവരതിൽ മാതൃക കാണിച്ചവരാണ്. ഇന്നും അവർ ത്യാഗത്തിന്റെ പുതിയ മാതൃക സ്ഥാപിച്ചിരിക്കുകയാണ്. അതിൽ 7 മാസമുള്ള പെൺകുഞ്ഞും 8 വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഒരു സ്ത്രീയും തങ്ങളുടെ ദീപൻ ബലിയർപ്പിച്ചുകൊണ്ട് ത്യാഗത്തിന്റെ മഹത്തായ മാതൃക നിലനിർത്തിയിരിക്കുകയാണ്. മാത്രമല്ല, ഈ ലോകത്തേക്ക് ഇതുവരെ വന്നിട്ടില്ലാത്ത ഒന്നര രണ്ട് മാസത്തിന് ശേഷം ഈ ലോകത്തേക്ക് വരേണ്ടിയിരുന്ന ഒരു കുഞ്ഞിനും ഈ ലോകത്തേക്ക് വരാൻ സാധിച്ചില്ല. ആ കുഞ്ഞിനെയും ഈ ലോകത്തേക്ക് വരാൻ അനുവദിച്ചില്ല. എന്തായാലും ഈ അക്രമികളുടെയും അഗ്നി ആളി കത്തിക്കുന്നവരുടെയും പര്യവസാനം എന്തായിരിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിശ്വാസികളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവർ ചെയ്ത ത്യാഗങ്ങൾ മൂലം അവർക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ദാലിക ഫൗസൽ കബീർ. സത്യത്തിൽ വിശ്വസിക്കുകയും സൽക്രമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് തായോരത്തുകൂടിയും അരുവികൾ ഒഴുകുന്ന ആരാമം ലഭിക്കുന്നതാണ്. അതത്രേ മഹത്തായ വിജയം. ശത്രുക്കൾ അഗ്നിയുടെ പരമ്പര തുടങ്ങുകയും അത് അണയാതിരിക്കാൻ കാവൽ നിൽക്കുകയും ചെയ്യുന്നതാണ്. എനിക്ക് ലഭിച്ച റിപ്പോർട്ടിൽ നിന്നും അറിയാൻ സാധിച്ചത് ഫയർഫോഴ്സുകാരെയും ഇവർ തടഞ്ഞുവെച്ചു എന്നാണ്. തീ അണയ്ക്കാൻ മുന്നോട്ടു പോകാതിരിക്കാൻ കല്ലേറ് നടത്തുകയും ചെയ്തു. അതുപോലെ തന്നെ അവർ ആംബുലൻസും തടഞ്ഞുവെച്ചു. അതിനു മുന്നിൽ നിന്നുകൊണ്ട് അവർ നൃത്തം വെച്ചു. എന്നാൽ അല്ലാഹു പറയുന്നു, ആക്രമിക്കപ്പെട്ട ഈ കൂട്ടർക്ക് ഞാൻ തണലുകളുള്ള ആരാമങ്ങൾ നൽകുന്നതാണ്. അതിന്റെ തണലുകൾ തണുപ്പുള്ളതാണ്. അതിന്റെ തായോരത്തുകൂടി അരുവികൾ ഒഴുകുന്നുണ്ട്. അവരുദ്ദേശിക്കുമ്പോൾ ജലപാനം ചെയ്തുകൊണ്ട് തങ്ങളുടെ തൊണ്ടകൾ അവർ തണുപ്പിക്കുന്നതാണ്. അവരുടെ ശരീരങ്ങളെയും അവർ തണുപ്പിക്കുന്നതാണ്. ശത്രുക്കൾ അഗ്നിയുടെ താപം നൽകാനാണ് ശ്രമിച്ചത്. സ്വർഗത്തിലാണെങ്കിൽ തണുപ്പുള്ള തണലുകളാണ് ഉള്ളത്. വെയിലിന്റെ ചൂടും അവരെ ബാധിക്കുകയില്ല. ശത്രുക്കൾ നിരപരാധികളായ കുട്ടികളെയും സ്ത്രീകളെയും ശ്വാസം മുട്ടിച്ച് കൊല്ലാനാണ് ശ്രമിച്ചത്. അവരങ്ങനെ സന്തോഷിക്കാനാണ് ആഗ്രഹിച്ചത്. അവർ വീട്ടിലുള്ളവർക്ക് വെള്ളം നൽകിയില്ല. അവർ ആഗ്രഹിച്ചത് ഇവരിങ്ങനെ ശ്വാസം മുട്ടി മരിക്കുമെന്നാണ്. എന്നാൽ അല്ലാഹു പറയുന്നത് അവൻ അവർക്കായി തുറന്ന അന്തരീക്ഷവും തണുത്ത ജലവും നൽകുമെന്നാണ്. അവിടെ അവരുടെ ശരീരം എന്നും ഫ്രഷായി നിൽക്കുന്നതാണ്. അഗ്നിവെക്കുന്നവരുടെയും ആക്രമിക്കപ്പെടുന്നവരും തമ്മിലുള്ള പ്രകടമായ വ്യതിരിക്തതയാണിത്. ഈ ആക്രമണങ്ങൾക്കെതിരിൽ മുമ്പും ഞങ്ങൾ അല്ലാഹുവിന് മുമ്പിലാണ് കുനിഞ്ഞിരുന്നത്. ഇന്നും അവന്റെ മുമ്പിൽ തന്നെയാണ് കുനിയുന്നത്. ഈ വചനങ്ങളിൽ ജർമ്മനിയിലെ ഒരു സ്ത്രീ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവുമുണ്ട്. ഈ സംഭവത്തിന് ശേഷം അവർ ചോദിക്കുകയുണ്ടായി, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇൽഹാം ഉണ്ടായിട്ടുണ്ടല്ലോ, തീ കൊണ്ട് എന്നെ ഭയപ്പെടുത്തല്ല, തീ നമ്മുടെ ദാസനാണ്, അല്ല എന്റെ ദാസന്റെ ദാസനാണ് എന്ന്. ഇതിനുശേഷം ആ സ്ത്രീ പിന്നീടൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ അവരുടെ ഉദ്ദേശം മനസ്സിലാകുന്നത് ഇങ്ങനെ എന്തുകൊണ്ട് ഉണ്ടായി എന്നാണ് അവർ ചോദിക്കുന്നത് എന്നാണ്. ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് തങ്ങളുടെ വിശ്വാസം ദൃഢതരമാക്കി വെക്കുക എന്നാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് അല്ലാഹു നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ വചനങ്ങളുടെ വിശദീകരണത്തിൽ നിന്നും അതാണ് മനസ്സിലാകുന്നത്. ഇൽഹാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം അതിനെ ഭയപ്പെടുന്നില്ല എന്നാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഇക്കൂട്ടർ അഗ്നി ആളിക്കത്തിക്കുന്നതാണ്. തീർച്ചയായും അവർ തീ കത്തിക്കുന്നതാണ്. എന്നാൽ തീ കൊണ്ട് അവർ നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യം ഒരിക്കലും അവർക്ക് പ്രാപ്യമാവുന്നതല്ല. തീവെച്ച് നശിപ്പിച്ചുകൊണ്ട് അഹമ്മദികളെ അഹമ്മദത്തിൽ നിന്നും അകറ്റാമെന്നാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അഗ്നിയുടെ ശിക്ഷ നൽകിക്കൊണ്ട് അഹമ്മദികളെ ഭയപ്പെടുത്താമെന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ വിശ്വാസിയായ ആർക്കെങ്കിലും ഇതുമൂലം വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. എന്നാൽ ഈ അഗ്നി അവരുടെ ദാസരായിക്കൊണ്ട് അവരുടെ പുരോഗതിയുടെ വാതായനങ്ങൾ തുറക്കുകയാണുണ്ടായത്. അവരുടെ ഈമാനെ ദൃഢതരമാക്കുകയാണ് ചെയ്തത്. ഈ അഗ്നി മൂലം ബാഹ്യമായ വല്ല നഷ്ടവും ഉണ്ടായെങ്കിൽ തന്നെ ജമാഅത്തിന്റെ വിജയത്തിനും പുരോഗതിക്കുമുള്ള വളമായി തീർന്നുകൊണ്ട് അത്ഭുതപ്പെടുത്തുകയാണുണ്ടായത്. കൂടാതെ ശത്രുക്കൾ ഞാൻ പറഞ്ഞതുപോലെ പലപ്പോഴും തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പരാജിതരാവുകയാണ് ഉണ്ടായത്. ആയതിനാൽ എല്ലാ രൂപത്തിലും ഫലങ്ങൾ ദൈവിക സഹായങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഓരോന്നിനും വ്യത്യസ്ത വശങ്ങളുണ്ട് എന്നാണ്. ബാഹ്യവും ആന്തരികവുമായ വശങ്ങളുണ്ട്. എന്നാൽ അള്ളാഹു പറയുന്നത് പോലെ തീ ആളിക്കത്തിക്കുന്നതിന്റെ ഫലമായി അത് ചെയ്തവർക്ക് എരിച്ചിലിന്റെയും നരകത്തിന്റെയും ശിക്ഷ നൽകുമെന്ന് പറയുമ്പോൾ തീ മുഖേന നഷ്ടം സംഭവിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നത് കുളിരേകുന്ന തണലുകളാണ്. ജീവൻ നൽകിയ നിരപരാധിയായ കുട്ടി നേരത്തെ തന്നെ സ്വർഗത്തിലാണ്. ആ കുട്ടിയുടെ ത്യാഗം മൂലം അവൻ ദൈവത്തിന് കൂടുതൽ പ്രിയങ്കരനാവുകയാണ് ചെയ്തത്. ദൈവം അവനെ തന്റെ സ്നേഹത്തിന്റെ മടിത്തട്ടിൽ വെച്ചിരിക്കുകയാണ്. അഗ്നി അഹമ്മദികളെ സംബന്ധിച്ചിടത്തോളം ഒരു അടയാളമാണെന്ന് ഇൽഹാമിൽ പറഞ്ഞിട്ടില്ല. മറ്റുള്ളവർക്ക് അത് ശിക്ഷയെന്നോണമാണെന്നോ നാം അതിൽ നിന്നുമെന്നും സുരക്ഷിതരായിക്കുമെന്നോ പറഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള ഒരു അടയാളവും പറയപ്പെട്ടിരുന്നില്ല. നാം അഗ്നിയെ പേടിക്കുന്നവരല്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഇത് ബാഹ്യമായ നിലയിലും പുലരാറുണ്ട്, ആന്തരികമായ നിലയിലും പൂർത്തിയാവാറുണ്ട്. ചിലപ്പോൾ അഗ്നി അണഞ്ഞും പോകാറുണ്ട്, ചിലപ്പോൾ നഷ്ടം വരുത്താറുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മക്കയിലെ നിഷേധികൾക്ക് വിധിക്കപ്പെട്ട ശിക്ഷ യുദ്ധമായിരുന്നു. മറ്റു ശിക്ഷയൊന്നും തന്നെ അവരുടെ മേൽ വരികയുണ്ടായില്ല. ഹസ്രത്ത് മസീഹ് മൗഊദ് സലാത്തു വസ്സലാം പറഞ്ഞതും ഇത് തന്നെയാണ്. ഇതുകൊണ്ടാണ് അവർ തോബ ചെയ്തതും, ഇതിലൂടെയാണ് അവരുടെ ശക്തി ക്ഷയിച്ചതും. എന്നാൽ ഈ യുദ്ധങ്ങളിൽ മുസ്ലിങ്ങൾ ഷഹീദാക്കപ്പെട്ടിരുന്നില്ലേ? തീർച്ചയായും ഉണ്ടായിരുന്നു. പക്ഷെ നിഷേധികൾ മരിച്ചപ്പോൾ അവർ നരകവാസികളാണ് എന്ന് പറഞ്ഞ അള്ളാഹു മുസ്ലിങ്ങൾ മരിച്ചപ്പോൾ പറഞ്ഞത് അവർ മരിച്ചവരാണെന്ന് പറയരുത് എന്നാണ്, മറിച്ച് ജീവിച്ചിരിക്കുന്നവരത്രേ. ഓരോ ദിവസവും നവനവങ്ങളായ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആയതിനാൽ നമ്മുടെ ശുഹദാക്കളും അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗസ്ഥരാണ്. അഹമ്മദത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് സ്ത്രീകളും പെൺകുട്ടികളും മാത്രമായി ത്യാഗങ്ങളിൽ ഉൾപ്പെടുന്നത്, പുരുഷന്റെ സാന്നിധ്യമില്ലാതിരിക്കുന്നത്. ഈ നിരപരാധികളുടെ ത്യാഗങ്ങൾ നരകങ്ങളെ അടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇൻഷാല്ലാ ഇതൊരിക്കലും പാഴാവുകയില്ല. ഞാനൊരു കാര്യം കൂടി പറയട്ടെ, മരണം സംഭവിച്ചത് ശ്വാസം നിലച്ചതു മൂലമാണ്. തീപ്പൊള്ളലിന്റെ മുറിവുകൾ അവർക്കുണ്ടായിട്ടില്ല. ശത്രുക്കൾ തുടരെ തുടരെ തീ പിടിപ്പിച്ചുകൊണ്ടിരുന്നുവെങ്കിലും പലവിധത്തിലുള്ള ഇന്ധനങ്ങളും അവർ കൊള്ളയടിച്ചു കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നിരുന്ന പല ഫർണിച്ചറുകളും അവർ തീ കടാതിരിക്കാൻ അവർ അതിനെ കത്തിച്ചുകൊണ്ടിരുന്നുവെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നിട്ടും അവർക്ക് മുറിവേറ്റിട്ടുണ്ടായിരുന്നില്ല. ഈ സംഭവത്തിന്റെ റിപ്പോർട്ട് ഞാൻ നൽകുകയാണ്, ഒരു ചുരുങ്ങിയ റിപ്പോർട്ട് ഞാൻ നൽകുകയാണ്. ഈ ശ്രോതാക്കളിൽ ഷഹീദാക്കപ്പെട്ട സ്ത്രീയുടെ പേര് ബുഷ്ര ബീഗം സാഹിബ എന്നാണ്. മുനീർ അഹമ്മദ് സാഹിബും മർഹൂമിന്റെ ഭാര്യയായിരുന്നു അവർ. കുട്ടികൾ ഹൈറാത്ത് തബസ്സും കായനാത്ത് തബസ്സും ബൂട്ടാ സാഹിബിന്റെ മക്കളാണ്. ഈ സംഭവം എല്ലാവരും കേട്ടിരിക്കും. പല സ്ഥലങ്ങളിലും ഇതിനെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ വിവരിക്കുകയാണ്. 2014 ജൂലൈ 27 ഗുജറാൻ വാലയിൽ അഹമ്മദിയത്തിന്റെ എതിരാളികൾ അഹമ്മദിയ വീടുകളെ ആക്രമിക്കുകയുണ്ടായി. വീടിന് തീവച്ചു. അതിന്റെ ഫലമായി മുനീർ അഹമ്മദ് സാഹിബിന്റെ ഭാര്യ ബുഷ്ര ബീഗം സാഹിബ, 55 വയസ്സായിരുന്നു അവർക്ക്, ബൂട്ടാ സാഹിബിന്റെ പെൺമക്കളായ 6 വയസ്സുള്ള ഹൈറാത്ത് തബസ്സും ആറുമാസം വയസ്സിൽ കായനാ തപസ്സും ഷഹീദാവുകയുണ്ടായി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അതിന്റെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. ഷഹീദ് മർഹൂമയുടെ മകൻ നോമ്പു തുറക്ക് ശേഷം ഒരു ക്ലിനിക്കില് മരുന്ന് വാങ്ങാൻ പോയതായിരുന്നു. അവിടെ അദ്ദേഹം കാണുന്നത് തന്റെ പിതൃ സഹോദര പുത്രനായ വക്കാസ് അഹമ്മദിനെ ചിലർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്താണ് പ്രശ്നമെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ അദ്ദേഹത്തെ ചീത്ത വിളിക്കാൻ തുടങ്ങി. നിങ്ങളൊരു യുവാവ് ഫേസ്ബുക്കിൽ കാബയെ നിന്ദിച്ചുകൊണ്ട് ഫോട്ടോ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്ന് ആരോപിക്കുകയുണ്ടായി. നൗദുബില്ല, അദ്ദേഹം അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും ആവില്ല. നേരത്തെ തീരുമാനിച്ചുരച്ച ഒരു ഗൂഢാലോചനയുടെ ഫലമാണിതെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ശത്രുക്കൾ അദ്ദേഹത്തെ മർദ്ദിക്കാൻ തുടങ്ങി. ഗ്ലാസ് ബോട്ടിലുകൾ പൊട്ടിച്ച് മർദ്ദിക്കാൻ തുടങ്ങി. അവസ്ഥ കണ്ട മുഹമ്മദ് അഹമ്മദ് സാഹിബ് തന്റെ സഹോദരൻ ബൂട്ട സാഹിബിനെ കടയിൽ നിന്നും പിതൃ സഹോദരൻ ഖലീൽ സാഹിബിന് വീട്ടിൽ നിന്നും ഫോൺ ചെയ്ത് വിളിപ്പിച്ചു. അവർ വന്നുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു. അതേസമയം ഖലീൽ അഹമ്മദ് സാഹിബിന് ഗ്ലാസ് ബോട്ടിലിന്റെ മർദ്ദനം മൂലം മുറിവേൽക്കുകയുണ്ടായി. എന്തായാലും തൽക്കാലം ആ പ്രശ്നം അവസാനിച്ചു. അവർ വീട്ടിലെത്തി തന്റെ സഹോദരനെ വീട്ടിലെത്തിച്ച് കടയിലേക്ക് പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പോയ ക്ലിനിക്ക് അവിടെയാണല്ലോ പ്രശ്നമുണ്ടായത്. അവിടുത്തെ ഡോക്ടർ സാഹിബ് മുഹമ്മദ് ബൂട്ട സാഹിബിനെയും ഫസൽ അഹമ്മദ് സാഹിബിനെയും ഫോൺ വിളിച്ചു പറഞ്ഞു, ഇവിടെ ജനങ്ങൾ കൂട്ടം കൂടിയിരിക്കുകയാണ്, ഒരു ജുലൂസ് ഉണ്ടാക്കിക്കൊണ്ട് ആക്രമണത്തിനായി താങ്കളുടെ വീട്ടിലേക്ക് വരികയാണ്. ഇതുപോലെ തന്നെ കച്ചവടക്കാരുടെ ഭാഗത്തു നിന്നും വിളംബരമുണ്ടായി. ഞങ്ങൾ ഒരുമിക്കുകയാണ്, അതുകൊണ്ട് കടകൾ അടച്ചിടുക. കടകൾ അടച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് സ്വയം അനുഭവിച്ചു കൊള്ളുക എന്ന് ആസൂത്രിതമായ ഒരു പ്ലാനിംഗ് ആയിരുന്നു ഇത്. എല്ലാ പ്രവർത്തനങ്ങളും വളരെ ആസൂത്രിതമായാണ് തുടങ്ങിയത്. ഈ പ്രദേശങ്ങളിൽ പല തെരുവുകളിലായി 18 അഹമ്മദി വീടുകളാണ് ഉള്ളത്. അറിവ് ലഭിച്ച ഉടനെ തന്നെ 15 വീടുകളിലെ സ്ത്രീകളും മറ്റുള്ളവരും അവിടുന്ന് പോയി. എന്നാൽ മുഹമ്മദ് ബൂട്ട സാഹിബും മറ്റു രണ്ട് വീട്ടുകാരും ജമാഅത്ത് സദറായ മുഹമ്മദ് അഷ്റഫ് സാഹിബും അദ്ദേഹത്തിന്റെ സഹോദരന്റെ കുടുംബവും വീട്ടിലാണുള്ളത്. ജാതിയായി വന്നവർ ഏകദേശം 8:30 മണിക്ക് ആക്രമണം അയച്ചുവിടുകയുണ്ടായി. അഹമ്മദി വീടുകളുടെ സമീപത്തെത്തി മുദ്രാവാക്യം മുഴക്കുകയുണ്ടായി. വെടിവെയ്പ് നടത്തി. വീടുകളിലെ പൂട്ടിക്കിടുന്ന വാതിലുകൾ തല്ലിപ്പൊളിക്കാൻ തുടങ്ങി. ഇത് സംബന്ധിച്ച് പോലീസ് പത്രങ്ങളിൽ തെറ്റായ വാർത്തയാണ് നൽകിയത്. രണ്ടു ഭാഗത്തു നിന്നും വെടിവെയ്പ്പുണ്ടായി എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ എതിരാളികളായിരുന്നു വെടിവെച്ചത്. ജമാഅത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ഫയറിംഗും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇക്കൂട്ടർ ആസൂത്രിതമായി എല്ലാ ഭാഗത്തുനിന്നും ആക്രമിക്കാൻ തുടങ്ങി. ഈ പ്രദേശത്ത് ഷിയാക്കൾ വളരെയധികമുണ്ട്. ഷിയാക്കൾ ഇക്കാര്യത്തിൽ വലിയ വർത്തമാനങ്ങൾ പറയാറുണ്ടെങ്കിലും ഇതിൽ അവർ അക്രമികളെ സഹായിക്കുകയാണുണ്ടായത് എന്നല്ല, വളരെയധികം സഹായിക്കുകയുണ്ടായി. ഈ സംഭവത്തിന് ശേഷം സദർ ജമാഅത്ത് ഉടനെ തന്നെ SI വിവരം അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോലീസുകാരോടൊപ്പം സംഭവ സ്ഥലത്ത് തന്നെയുണ്ട്. അക്രമികളെ കൂടിയാലോചനയ്ക്ക് വേണ്ടി കൂടെ കൊണ്ടുപോവുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം അക്രമികളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അവർ വീണ്ടും ആക്രമിക്കുകയുണ്ടായി. പലവിധ മാരക ആയുധങ്ങളുമായിരുന്നു അവർ ആക്രമിച്ചിരുന്നത്. ഇവരുടെ കൂടെ മറ്റു ജനങ്ങളും വന്നു ചേർന്നു. വന്ന ഉടനെ തന്നെ അവർ കറന്റ് ലൈൻ മുറിച്ചു മാറ്റുകയുണ്ടായി. പ്രശ്നം വളരെ ഗുരുതരമായി എന്ന് കണ്ട സദർ ജമാഅത്തും അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഫാമിലിയും ടെറസിലൂടെ അനഹമ്മദികളായ അയൽവാസികളുടെ വീട്ടിലേക്ക് മാറി. മാന്യരായ അയൽപക്കാർ അവർക്ക് അഭയം നൽകി. എന്നാൽ മുഹമ്മദ് ബൂട്ട സാഹിബും അദ്ദേഹത്തിന്റെ സഹോദരൻ ഫസൽ അഹമ്മദ് സാഹിബും ഫാമിലിയും തങ്ങളുടെ വീടിന്റെ മുകളിലത്തെ ഭാഗത്തേക്ക് മാറി. അപ്പോഴേക്ക് അക്രമികൾ വീട്ടിൽ കയറിക്കൊണ്ട് 11 സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്ന മുകളിലത്തെ വാതിൽ തല്ലിപ്പൊളിക്കാൻ തുടങ്ങി. വാതിൽ തുറക്കാത്തത് കണ്ട് അവർ മുറിയുടെ ലോക്കിൽ ഈയമിട്ടു. ഉള്ളിൽ നിന്നും വാതിൽ ആരും തുറക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. മുറിയിലെ ജനാലയുടെ ഗ്ലാസുകൾ തകർക്കുകയും പ്ലാസ്റ്റിക് സാധനങ്ങളും മറ്റും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പുറത്തുവച്ച് തീവെക്കുകയും ചെയ്തു. ആ തീയിലെ വിഷമയമായ പുക വാതിലിന്റെ താഴ്ഭാഗത്തു നിന്നും ജനലുകളിലൂടെയും മറ്റും മുറിയിൽ നിറഞ്ഞു നിന്നു. തീവച്ചതിനു ശേഷം അക്രമികൾ ജനാലയിലൂടെ കൈവീശി കാണിക്കുകയും മുറിക്കുള്ളവരോട് പരിഹാസരൂപേണ വിടപറയുകയും ചെയ്തു. അതിൽ സ്ത്രീകളും കുട്ടികളുമായി 11 പേരുണ്ടായിരുന്നു. പുക കാരണത്താൽ ബുഷ്ര സാഹിബയും അവർ രണ്ടു പേരെ മക്കളും ഷഹീദായി. ഇന്നലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ശ്വാസതടസ്സം മൂലമായിരുന്നു സംഭവിച്ചത്. അക്രമികൾ വളരെ പ്രകോപിതരായിരുന്നു. എത്രത്തോളം എന്നാൽ സംഭവ സ്ഥലത്ത് മുറിവേറ്റവരെ കൊണ്ടുപോകാനും തീ അണയ്ക്കാനും വന്ന ആംബുലൻസിനെയും ഫയർഫോഴ്സിനെയും തടഞ്ഞുവെക്കുകയുണ്ടായി. എല്ലാ അക്രമികളും വീടുകൾക്ക് തീ വെക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവർ നൃത്തം ചവിട്ടാനും തുടങ്ങി. സംഭവ സ്ഥലത്ത് പോലീസ് ഇതെല്ലാം നടന്ന് നാടകം അരങ്ങേറുന്നതുപോലെ കാഴ്ചക്കാരായി നോക്കിയിരുന്നു. പ്രകോപനം ഉണ്ടാകുന്നവരെ തടയാനുള്ള ഒരു ശ്രമവും അവർ നടത്തിയില്ല. വീഡിയോ പോലും വളരെ കഴിഞ്ഞാണ് അതിന്റെ കവറേജ് എടുക്കാൻ എത്തിച്ചേരുന്നത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഷാബാസ് ഷെരീഫ് സാഹിബും ഇതിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചത് ആക്രമികൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തതിന് ശേഷമാണ്. ഈ സംഭവത്തിൽ ഷഹീദായ മർഹൂമ മുഷ്ര ബീഗം സാഹിബയുടെ കുടുംബത്തിലേക്ക് അഹമ്മദിയത്ത് എത്തിയത് തന്റെ വല്യാപ്പ നിയാസ് ഷഹാബുദ്ദീൻ സാഹിബിലൂടെയാണ്. അദ്ദേഹത്തിന് രണ്ടാം ഖിലാഫത്തിൽ ബയ്യത്ത് ചെയ്ത് പ്രവേശിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ഇവർ സിയാൽകോട്ടിലേക്ക് മാറിയിരുന്നു. ഗുജറാൻ വാലിയിൽ അഹമ്മദ് സാഹിബുമായി വിവാഹം നടന്നു. അങ്ങനെ ഗുജറാൻ വാലിയിൽ എത്തി അവരുടെ ഭർത്താവ് മുനീർ അഹമ്മദ് സാഹിബ് 6ാം തീയതി വഫാത്തായതായിരുന്നു. മറ്റു രണ്ട് ശ്രോതാക്കളും അവരുടെ പേരമക്കളായിരുന്നു. ഷഹീദ് മർഹൂമ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 5 നേരത്തെ നമസ്കാരം അനുഷ്ഠിക്കുന്നവരും തഹജ്ജുദ് അനുഷ്ഠിക്കുന്നവരും ഖുർആൻ പാരായണം ചെയ്യുന്നവരും വളരെ സൗമ്യ പ്രകൃതിത്തോട് കൂടിയവരുമായിരുന്നു. വളരെ ഉന്നത ഗുണങ്ങളോട് കൂടിയ സ്ത്രീയായിരുന്നു അവർ. പക്ഷിമൃഗാദികൾക്ക് ധാന്യങ്ങളും മറ്റും നൽകുക എന്നത് അവരുടെ നിത്യേനയുള്ള ശീലമായിരുന്നു. ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ എല്ലായ്പ്പോഴും മുൻനിരയിൽ ഉണ്ടായിരുന്നു. ഷഹീദുകൾ അവരുടെ പക്കൽ സ്വർണ മോതിരവും ഒരു ഇയർ റിങ്ങും കൂടാതെ കുറച്ചു രൂപയും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇവിടുന്ന് മാറേണ്ടി വന്നാൽ അതിനായി കരുതി വെച്ചതാവും. എന്നാൽ ശ്വാസം നിലച്ചത് കാരണം അവരുടെ മരണം സംഭവിക്കുകയാണുണ്ടായത്. പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയപ്പോൾ അക്രമി അതൊക്കെ കവർന്നു കളഞ്ഞു. ഷഹാദത്തിന് ഒരു ദിവസം മുമ്പ് മഹല്ലയിൽ അവർ നോമ്പ് തുറ നടത്തിയിരുന്നു. ഷഹീദായ പേരമകൾ ഹൈറാത് തബസും വീടുകളിൽ നോമ്പ് തുറയുടെ ഭക്ഷണം വിതരണം ചെയ്തിരുന്നു. മുഹമ്മദ് ബൂട്ട സാഹിബിന്റെ മാതാവും പെൺമക്കളുമാണ് ഷഹീദായത്. അദ്ദേഹം സൗദി അറേബ്യയിലും താമസിച്ചിട്ടുണ്ട്. അവിടുന്ന് അവസ്ഥ മോശമായത് കാരണം പാകിസ്ഥാനിൽ തിരിച്ചെത്തുകയായിരുന്നു. പാകിസ്ഥാനിൽ വന്നുകൊണ്ട് അദ്ദേഹം വണ്ടികളുടെ സർവീസ് സ്റ്റേഷൻ തുടങ്ങി. അതിൽ അല്ലാഹു അനുഗ്രഹിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഫസൽ അഹമ്മദ് സാഹിബിന് ജനറേറ്റർ വാടക കൊടുക്കുന്ന ജോലിയാണ്. നല്ല ബിസിനസ് ആയിരുന്നു. ഇതിൽ അവിടുത്തെ ജനങ്ങൾക്ക് അസൂയ ഉണ്ടായിരുന്നു. ഗുജറൻവാല അമീർ സാഹിബ് പറയുന്നു, അവിടുത്തെ എല്ലാ ഫാമിലിയും വളരെ നല്ലവരും ജമാഅത്തിന്റെ മാനം കാക്കുന്നവരുമാണ്. ഇവർ താമസിക്കുന്ന സ്ഥലത്ത് ഹൽക്ക രൂപം കൊണ്ടത് തന്നെ ഈ കുടുംബങ്ങളെ കാരണമായാണ്. അവർ അവിടെ നമസ്കാര സെന്ററും സ്ഥാപിച്ചിരുന്നു. ജമാഅത്തിന്റെ എല്ലാ സാമ്പത്തിക പദ്ധതികളിലും അഹമഹമികയ മുന്നേറുന്നവരായിരുന്നു അവർ. എപ്പോഴും ജമാഅത്തുമായി സഹകരിക്കുകയും അനുസരണം പുലർത്തുകയും ചെയ്യുന്നവരായിരുന്നു. ഷഹീദ് മർഹൂമയ്ക്ക് 3 ആൺമക്കളും 2 പെൺമക്കളുമാണുള്ളത്. ഒരു മകൻ മുഹമ്മദ് ബൂട്ട സാഹിബാണ്. അദ്ദേഹത്തിന്റെ 2 പെൺമക്കളാണ് ഷഹീദായത്. ഷഹീദായ കുട്ടികൾ മാതാപിതാക്കളും 5 വയസ്സുള്ള ഒരു സഹോദരനും 3 വയസ്സുള്ള സഹോദരിയുമാണ്. അമീർ സാഹിബ് ഗുജറൻവാല വീണ്ടും എഴുതുകയാണ്. ജൂലൈ 27 ഞായറാഴ്ച രാത്രി 9:30 500 വരുന്ന ആളുകൾ ഗുജറാൻവാലയിലെ കച്ചി പമ്പാലയിലെ അഹമ്മദി വീടുകളിൽ ആക്രമണം നടത്തി. കുഴപ്പക്കാരായ ജനങ്ങൾ ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ച ആക്ഷേപാർഹമായ ഫോട്ടോ പ്രചരിപ്പിച്ചത് അഹമ്മദികളായ ആക്കിബ് സലീം സാഹിബ് മുഹമ്മദ് സലീം സാഹിബുമാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് കുഴപ്പക്കാർ കുഴപ്പമുണ്ടാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളെ വിളിച്ചുകൂട്ടി ഫസാദ് ഉണ്ടാക്കിയത്. യഥാർത്ഥത്തിൽ അങ്ങനെയൊരു പ്രചാരണമേ ഉണ്ടായിരുന്നില്ല. പ്രകോപിതരായ ജനങ്ങൾ ഷഹീദായവരുടെ കൂടാതെ വേറെയും 6 വീടുകൾ കൂടി കത്തിക്കുകയും അവരുടെ സാധനങ്ങൾ കവരുകയും ചെയ്തു. അടുത്തു തന്നെ ദുരിതബാധിതരുടെ കടകളും ഉണ്ടായിരുന്നു, അതും ആക്രമിച്ചു. ജനറേറ്റർ തുടങ്ങിയ പല സാധനങ്ങളും അക്രമികൾ കവർന്നുകൊണ്ടുപോയി. ഗുജറാൻവാല സംഭവത്തിൽ ഷഹീദായവരെ കൂടാതെ മുഹമ്മദ് ബൂട്ട സാഹിബിന്റെ സഹോദരൻ ഫസൽ സാഹിബും ഭാര്യ ഹൈറ ഫസൽ സാഹിബ്, മക്കളായ അത്തിയത്തുൽ കബീർ 3 വയസ്സ്, ഭാര്യയാണവർ. അവർ ബുട്ട സാഹിബിന്റെ വീട്ടിൽ സന്ദർശനത്തിന് എത്തിയതായിരുന്നു. അവർക്ക് മുറിവേൽക്കുകയുണ്ടായി. 7 മാസം ഗർഭിണിയായിരുന്നു അവർ. ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തെ കുറിച്ച് പറഞ്ഞത് ഇവരുടെ ശിശുവായിരുന്നു. അവരുടെ ശ്വാസകോശത്തിൽ പുക കയറി. താഹിർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചികിത്സയിലാണവർ. മുറിവേറ്റ മറ്റുള്ളവർ മുനീബ് അഹമ്മദ് സഫ്ലൂത്തി അക്രമികളുടെ മർദ്ദനമേൽക്കുകയും അദ്ദേഹത്തിന്റെ താടിയെല്ലും 2 പല്ലുകളും പൊട്ടിയിരിക്കുകയാണ്. ചെവിയും മുറിഞ്ഞിട്ടുണ്ട്. ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും മുറിവുകളുണ്ട്. അദ്ദേഹത്തിന്റെ ചികിത്സയും നടന്നു വരികയാണ്. ഖലീൽ സാഹിബിന് ഗ്ലാസ് ബോട്ടിൽ കൊണ്ട് മർദ്ദനമേറ്റതുകൊണ്ട് മുറിവുണ്ടായിട്ടുണ്ട്. മുഹമ്മദ് അൻവർ സാഹിബിന് സംഭവം അറിഞ്ഞപ്പോൾ തന്റെ സഹോദരി ഹുമേറ ഫസൽ സാഹിബിന്റെയും മറ്റു കുടുംബാംഗങ്ങളുടെയും സഹായത്തിനായി അദ്ദേഹം എത്തുകയുണ്ടായി. അദ്ദേഹം വന്നപ്പോൾ 1-2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പോലീസിന്റെ സഹായത്തോടെ അവർ ആംബുലൻസിൽ കൊണ്ടുപോയി. തന്റെ കുടുംബാംഗങ്ങളെ കത്തിക്കൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് പൊല്ലുവെക്കുകയുണ്ടായിരുന്നു. ബൂട്ട സാഹിബിന്റെ ഭാര്യ റുഖിയ ബീഗം സാഹിബയും മക്കളായ 5 വയസ്സുള്ള അത്താൽ വസിയും പുക കാരണം അവരുടെ ആരോഗ്യം മോശമായിരിക്കുകയാണ്. ഈ പ്രദേശത്ത് 18 വീടുകളാണ് ഉള്ളത്. അവർ പരസ്പരം ബന്ധുക്കളുമാണ്. ഞാൻ പറഞ്ഞതുപോലെ അക്രമികൾ 6 വീടുകൾ അതിലെ സാധനങ്ങളടക്കം കത്തിക്കുകയുണ്ടായി. അഷറഫ് സാഹിബിന്റെയും ബൂട്ട സാഹിബിന്റെയും സലീം സാഹിബിന്റെയും ഖലീൽ സാഹിബിന്റെയും ഫിറോസുദ്ദീൻ സാഹിബിന്റെയും വീടുകളാണത്. 2 വീടുകൾ തകർത്തുകൊണ്ട് അതിലെ സാധനങ്ങൾ മാത്രം നശിപ്പിക്കുകയുണ്ടായി. മാസ്റ്റർ ബഷീർ സാഹിബിന്റെയും മുസഫർ സാഹിബിന്റെയും വീടുകളാണവ. ഇതുകൂടാതെ 5 അഹമ്മദികളുടെ കടകളും കൊള്ളയടിച്ചതിനു ശേഷം കത്തിക്കുകയുണ്ടായി. ജമാഅത്തിന്റെ നിസ്കാര സെന്ററും അവർ ലക്ഷ്യമിടുകയുണ്ടായി. അതിലുള്ള ജമാഅത്തി പുസ്തകങ്ങളും വിശുദ്ധ ഖുർആനും മറ്റു ജമാഅത്തി സാധനങ്ങളും ചുട്ടു നശിപ്പിച്ചു. സെന്ററിനും തീവച്ചു. ഇവരുടെ ആക്രമണത്തിന്റെ ചുരുങ്ങിയ വിവരണമാണിത്. ഇവരെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത് അവർ തോബ ചെയ്യുന്നില്ലെങ്കിൽ നരകശിക്ഷയും എരിച്ചു കളയുന്ന ശിക്ഷയും അവർക്കുണ്ടാകുമെന്നാണ്. അല്ലാഹു ഈ അയ്മത്തുൽ കുഫ്രിനെ പിടിക്കാനുള്ള ഏർപ്പാട് എത്രയും പെട്ടെന്ന് ചെയ്യുമാറാകട്ടെ. തീവെക്കുന്നതിൽ ഉത്സാഹം കാണിച്ച എല്ലാവരെയും അല്ലാഹു പിടിക്കുമാറാകട്ടെ. ഈ ഷഹീദുകളുടെ ദർജകൾ അല്ലാഹു ഉയർത്തുക തന്നെ ചെയ്യുന്നതാണ്. അവരുടെ ബന്ധുക്കൾക്ക് ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ചും ആ മാതാപിതാക്കൾക്ക്, ആ സഹോദരങ്ങൾക്കും, അവരുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട ആ മാതാപിതാക്കൾക്കും ആ സഹോദരി സഹോദരന്മാർക്കും അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. മുറിവേറ്റ എല്ലാവരെയും അല്ലാഹു എത്രയും വേഗം സുഖപ്പെടുത്തുമാറാകട്ടെ. അവരുടെ സാമ്പത്തിക നഷ്ടങ്ങളും അല്ലാഹു നികത്തുമാറാകട്ടെ. മുമ്പത്തേക്കാൾ ഉപരിയായി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജുമാ നമസ്കാരത്തിന് ശേഷം ഇവരുടെ നമാസ് ജനാസ ഗായബ്.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.